2020 സെപ്റ്റംബർ 6 ഞായർ, വാരാന്ത്യ കൗമുദി 2 പേജിൽ നിന്ന്. ഒറ്റപ്പെട്ട രാത്രികൾ, പ്രതീക്ഷയുടെ പകലുകൾ. സങ്കടവും നിസ്സഹായതയും ഭയവും നിറഞ്ഞ കോവിഡ് കാലത്തെ പ്രതീക്ഷയോടെ നേരിട്ട ഒരു ഡോക്ടറുടെ ജീവിതാനുഭവം. ഡോക്ടർ കവിത രവി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒട്ടും സുഖകരമായല്ല ജൂലൈ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച പുലർന്നത്. ചെങ്ങന്നൂരിനടുത്തുള്ള മെഡിക്കൽ കോളേജിൽ ചില ഔദ്യോഗിക ചുമതലകൾ പൂർത്തിയാക്കിയ ശേഷം കൊച്ചി മെഡിക്കൽ കോളേജിൽ തിരികെയെത്തി ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. വ്യാഴാഴ്ച രാവിലെ ഉണർന്നപ്പോൾ മുതൽ കടുത്ത തൊണ്ടവേദനയും തലവേദനയും മൂക്കടപ്പും. രോഗലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ കോവിഡ് നോഡൽ ഓഫീസറായ ഡോക്ടർ അരവിന്ദാണ് പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിച്ചത്. എനിക്ക് ആശങ്കകൾ ഒന്നുമില്ലായിരുന്നു. കാരണം രോഗം പിടിപെടാതിരിക്കാൻ എപ്പോഴും മാസ്ക് ധരിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ചും സാമൂഹിക അകലം പാലിച്ചും ആവശ്യമായ മുൻകരുതലുകൾ എല്ലാം എടുത്തിരുന്നു. വീട്ടിന് പുറത്തേക്ക് പോകുന്നത് ആശുപത്രിയിൽ ജോലിക്ക് പോകാൻ വേണ്ടി മാത്രമായിരുന്നു. ആരോഗ്യ പ്രവർത്തക എന്ന നിലയിൽ കഴിയുന്നത്ര സാമൂഹിക അവബോധം സൃഷ്ടിക്കാൻ വേണ്ട പരിശ്രമങ്ങളിൽ ഏർപ്പെടുക കൂടി ചെയ്തു. ആ വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിയോടെ ഫോണിൽ ഡോക്ടർ അരവിന്ദ് വിളിച്ചു. മാഡം, ടെസ്റ്റ് പോസിറ്റീവാണ്. നടുങ്ങിപ്പോയി. എന്റെ കാലുകൾ ദുർബലമാകുന്നതും കൈകൾ വിറയ്ക്കുന്നതും എനിക്ക് അനുഭവപ്പെട്ടു. കണ്ണിലാകെ ഇരുട്ട് കയറുന്നതുപോലെ. അരവിന്ദ് ഫോണിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും വ്യക്തമായില്ല. ഒരു നിമിഷം ഞാൻ പെട്ടെന്ന് ഈ ലോകത്ത് ഒറ്റയ്ക്കായതുപോലെ. ഇത്രയേറെ ശ്രദ്ധിച്ചിട്ടും എനിക്ക് എങ്ങനെ? എന്റെ കരച്ചിലിന് ശബ്ദമില്ലായിരുന്നു. അടുത്തിടെയാണ് ഹൃദയത്തിൽ സ്റ്റെന്റ് ഇട്ടത്. വൈറൽ രോഗബാധകൾ ഇടയ്ക്കിടെ എനിക്ക് ഉണ്ടാകുന്നു എന്ന എന്റെ രോഗചരിത്രം എന്നെ കൂടുതൽ ആശങ്കയിലാഴ്ത്തി. ഈ രോഗം എനിക്ക് നൽകിയേക്കാവുന്ന ആരോഗ്യ പ്രതിസന്ധികളാണ് എന്നെ കൂടുതൽ ഭയപ്പെടുത്തിയത്. ഡോക്ടർമാരായ മെഡിക്കൽ കോളേജുകളിൽ ജോലി ചെയ്യുന്ന ഞാനും ഭർത്താവും തൊഴിൽപരമായ കാരണങ്ങളാൽ തന്നെ അസുഖബാധിതരാകാൻ സാധ്യതയുള്ളവരാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ സർക്കാരും ആരോഗ്യവകുപ്പും നിർദ്ദേശിച്ച മുൻകരുതലുകൾ ഞങ്ങൾ നന്നേ പാലിച്ചിരുന്നവരാണ്. എന്നിട്ടും രോഗം പിടിപെട്ടത് മാനസികമായി ഏറെ തളർത്തി. ആശുപത്രിയിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എളുപ്പമായിരുന്നില്ല. കരച്ചിലൊന്നടങ്ങിയിട്ട് വേണമല്ലോ ബാഗിൽ സാധനങ്ങൾ അടുക്കി വയ്ക്കാൻ. അതിനിടയിൽ മെഡിക്കൽ കോളേജിൽ നിന്നും കോളുകൾ വന്നു തുടങ്ങി. മുറി ഒഴിവില്ല, കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വരും, മുറി തയ്യാറാകുമ്പോൾ ഞങ്ങൾ വിളിക്കാം, അവർ പറഞ്ഞു. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിൽപ്പെട്ട് ഉഴലുന്നതിനിടയിൽ തന്നെ എല്ലാവരെയും എന്നിൽ നിന്ന് അകറ്റി നിർത്തി. സങ്കടവും നിസ്സഹായതയും ഭയവും എനിക്ക് ചുറ്റും പെരുകിക്കൊണ്ടിരുന്നു. 9:30 റൂം റെഡിയായിട്ടുണ്ടെന്ന് ആശുപത്രിയിൽ നിന്നും അറിയിച്ചപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി. മക്കളെ ദൂരെ നിർത്തി മുൻവാതിൽ അടച്ചപ്പോൾ മനസ്സിലൊരു ആദി ഇരച്ചു കയറി. ഇനി എന്ത്, എങ്ങനെയാകും എന്റെ തിരിച്ചു വരവ്? മനസ്സ് പലതും ചിന്തിച്ചു കൂട്ടി. രാത്രി 9:30 ആശുപത്രിയിൽ എത്തുമ്പോൾ അമ്പരപ്പും സങ്കടവും അടങ്ങിയിരുന്നില്ല. 1.5 മാസം മുൻപാണ് ഒരു ഹൃദയ ചികിത്സ കഴിഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങിയത്. ജീവിതം അതിന്റെ സ്വാഭാവിക ഹൃദയമെടുപ്പും താളവും വീണ്ടെടുത്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും വീണ്ടും തിരിച്ച് ഇവിടേക്ക് തന്നെ. സങ്കടം പിന്നെയും കരച്ചിലേക്ക് വഴിമാറി. ആശുപത്രിയിൽ എന്നെ കണ്ട മെഡിക്കൽ PG വിദ്യാർത്ഥികൾ ഓടി വന്ന് രോഗവിവരങ്ങൾ തിരക്കി. ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞ് അവർ സമാധാനിപ്പിച്ചു മടങ്ങി. ഇല്ല, ഒന്നും പേടിക്കാനില്ല. ഞാൻ എന്നെ തന്നെയും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇടനാഴിയിലെ ബെഞ്ചിലിരുന്നപ്പോൾ വിയർക്കുവാൻ തുടങ്ങിയിരുന്നു. അവിടെ ഇരുന്നാണ് ഏറെ പ്രതീക്ഷയുള്ള ആ കാഴ്ച കാണുന്നത്. രോഗമുക്തരായ ദമ്പതികൾ ഇരുവരും ആശുപത്രിയിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തൊട്ടുപിന്നാലെ ഒരു 4 വർ സംഘം ആശുപത്രി വാസം കഴിഞ്ഞ് മടങ്ങിപ്പോവുകയാണ് അവരും. കോവിഡിനെ തോൽപ്പിച്ചു തന്നെയാണ് അവരും മടങ്ങുന്നത്. മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ആ കാഴ്ചകൾക്കായി. ഈ ആശുപത്രി ബ്ലോക്കിൽ ഇപ്പോൾ ചികിത്സയിലുള്ളവരിൽ ഏറിയ പങ്കും ആരോഗ്യ പ്രവർത്തകരാണ് എന്ന് ആരോ പറഞ്ഞു. ഡോക്ടറായിരുന്നിട്ട് കൂടി കോവിഡ് പിടിപെട്ടപ്പോൾ എന്നിൽ ഇത്തരം വിവരണാതീതമായ ചിന്തകളും കുറ്റബോധവും അപകർഷതാബോധവുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വന്നുകൊണ്ടിരുന്നു. തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഡോക്ടർമാർ വിളിച്ചു. എന്റെ രോഗത്തിന്റെ ഉറവിടവും സമ്പർക്ക പട്ടിക തയ്യാറാക്കലുമാണ് ഉദ്ദേശം. വിശദമായി തന്നെ എല്ലാ വിവരങ്ങളും പറഞ്ഞു. ഉണ്ടായിരുന്ന ഫോൺ നമ്പറുകളും നൽകി. അപ്പോഴേക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസസ് വകുപ്പിൽ നിന്ന് ഡോക്ടർ അരവിന്ദ് എത്തി. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു എന്റെ ചികിത്സ. വിശദമായ പരിശോധനകൾക്ക് ശേഷം ഒന്നും ഭയപ്പെടാനില്ല എന്ന് ആശ്വസിപ്പിച്ചു. ആദ്യത്തെ അമ്പരപ്പും സങ്കടവും ഭയവുമൊക്കെ ആശുപത്രിയിലെത്തിയപ്പോൾ മാറി തുടങ്ങിയിരുന്നു. PPE കിറ്റിട്ട് എന്റെ മുന്നിൽ എന്നെ പരിചരിക്കാൻ വന്നവരൊക്കെ എന്റെ അധ്യാപകരും സഹപാഠികളും സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും തന്നെയാണെന്നുള്ളത് ഏറെ ധൈര്യവും സുരക്ഷിതത്വവും നൽകി. ഇടയ്ക്കിടയ്ക്ക് മരുന്ന് തരാനും പരിശോധനകൾക്കായി രക്തമെടുക്കുവാനും വരുന്ന ചുറുചുറുക്കുള്ള നഴ്സുമാരും എന്നും 3 തവണ മുറി വൃത്തിയാക്കുവാൻ വരുന്ന അറ്റൻഡർമാരും എന്റെ പകലുകളുടെ വിരസത ഒഴിവാക്കിയിരുന്നു. രാത്രികൾ എനിക്ക് പേടിയായിരുന്നു. പുറത്തെ റോഡിലെ തീക്ഷ്ണമായ വെളിച്ചവും ഇടയ്ക്കിടയ്ക്ക് കോവിഡ് രോഗികളെയും കൊണ്ടുവരുന്ന ആംബുലൻസുകളുടെ ഇരമ്പലും എന്റെ ഉറക്കം മുറിച്ചു. രോഗബാധിതയാണ് എന്ന വിവരം ഫേസ്ബുക്കിൽ എഴുതി. രോഗികളോടുള്ള ആളുകളുടെ അകൽച്ച കുറയ്ക്കണം എന്ന നിശ്ചയമായിരുന്നു അതിന് പിന്നിൽ. ആ പോസ്റ്റിന്റെ പ്രതികരണം എന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു. പ്രാർത്ഥനകൾ എന്നെ തേടിയെത്തി. എന്റെ ഫോണിൽ കോളുകളും മെസ്സേജുകളും വന്നു നിറഞ്ഞു. സ്നേഹപ്പെരുമഴയിൽ മുങ്ങി ഞാൻ ഏകാന്തത മറന്നു. ഇടയ്ക്ക് വെബിനാറുകളിൽ പങ്കെടുത്തും പാട്ടുകേട്ടും എഴുതിയും തിരക്കുകൾക്കിടയിലും എന്റെ അടുക്കലേക്ക് ഓടിയെത്തുന്ന ഷീന സിസ്റ്ററിനോടും രശ്മി സിസ്റ്ററിനോടും കൊച്ചു വർത്തമാനം പറഞ്ഞും എന്റെ കൊറോണ കാലം ഞാൻ പതിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഞാൻ കിടന്നിരുന്ന ആശുപത്രി മുറിയോടും അതിലെ പച്ച നിറമുള്ള ചുവരുകളോടും നീലവിരിയിട്ട കിടക്കയോടും മെറൂൺ നിറത്തിലുള്ള ജനൽ വിരിയോടും ജാലകത്തിനപ്പുറം നോട്ടമെത്തുമ്പോൾ കാണുന്ന റോഡിനോടും ഒക്കെ അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. ഇതുവരെ ശ്രദ്ധിക്കാത്ത ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. രാവിലെ 5:30 മുതൽ തുടങ്ങും റോഡിനപ്പുറത്തെ വീട്ടിലെ പൂവന്റെ കൂകൽ. പകൽ മുഴുവൻ അവൻ ഉച്ചത്തിൽ കൂകിക്കൊണ്ടേയിരിക്കും. സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്കുള്ള റോഡിലൂടെ പോകുന്നവരെ നോക്കിയിരിക്കും. ആ കാഴ്ചയിൽ സംതൃപ്തി തോന്നിയ ഒന്നുണ്ടായിരുന്നു, എല്ലാവരും ശരിയായ രീതിയിൽ മാസ്ക് ധരിച്ചിരിക്കുന്നു എന്നത്. അങ്ങനെ ആശങ്കകളൊക്കെ അകന്ന് ഞാൻ ആശ്വസിക്കാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. 7-ാം ദിവസം എന്റെ ലക്ഷണങ്ങൾ മാറിത്തുടങ്ങി. പനിയും ശ്വാസമുട്ടലും തുടർ പരിശോധനകളും സ്കാനിങ്ങും ഒക്കെ വേണ്ടി വന്നു. രോഗനിയന്ത്രണത്തിന് പുതിയ ചില മരുന്നുകൾ കഴിച്ചു. ഈ ദിവസങ്ങളിൽ രുചി അറിയാൻ വയ്യാതെയായി. വിശപ്പ് കെട്ടു. 12-ാം ദിവസം ആന്റിജൻ നെഗറ്റീവായി. ഡിസ്ചാർജിന് ശേഷം ഒരാഴ്ച കൂടി റൂം ക്വാറന്റീൻ ആണ്. കോവിഡിനോട് പൊരുതി ജയിച്ചെങ്കിലും ഇപ്പോഴും പഴയ ആരോഗ്യം വീണ്ടെടുത്തില്ല. ക്ഷീണം മാറി തുടങ്ങുന്നേയുള്ളൂ. എന്നാലും അഭിമാനമുണ്ട്. ഈ ക്ഷീണത്തെയും അതിജീവിച്ചേ മതിയാകൂ.